Malachi chapter 1, we read of God speaking to the people of Israel towards the end of their history.
മലാഖി പ്രവചനം ഒന്നാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നു, ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് അവരുടെ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയം കാണുന്നു.
God was very disappointed with the people of Israel.
ദൈവം ഇസ്രായേൽ ജനത്തെ നോക്കി വളരെ അസന്തുഷ്ടനായിരുന്നു.
He had kept them on earth for a purpose and they did not fulfill it.
അവരെ ദൈവം ഭൂമിയിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ആക്കിയിരുന്നത്, എന്നാൽ അവരിൽ കൂടി അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല.
You know what was the primary purpose with which God placed Israel on the earth?
നിങ്ങൾക്കറിയാമോ എന്തായിരുന്നു ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം അവരെ ഭൂമിയിൽ സൂക്ഷിക്കുന്നതിലൂടെ?
I want to show you a verse before we come to Malachi chapter Isaiah 43.
മലാഖി പ്രവചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് യെശയ്യാ പ്രവചനം 43 അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളെ കാണിക്കാം.
The Lord told the people of Israel in verse 10, "You are my witnesses," declares the Lord.
പത്താം വാക്യത്തിൽ ദൈവം അവരോട് പ്രകാരം സംസാരിച്ചു, നിങ്ങൾ അറിഞ്ഞു എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്.
God kept Israel to be his witnesses throughout the earth.
ഭൂമിയിലെങ്ങും ദൈവത്തിന്റെ സാക്ഷികളായി തീരേണ്ടതിന് വേണ്ടിയാണ് ഇസ്രായേൽ ജനത്തെ ദൈവം ഭൂമിയിൽ.
And you know, Israel came from one man, Abraham.
നിങ്ങൾക്കറിയാമല്ലോ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ജാതി ഒറ്റ മനുഷ്യനായ അബ്രഹാമിൽ നിന്നാണ് വന്നത്.
And right at the time when he called Abraham,
ദൈവം അബ്രഹാമിനെ വിളിച്ച ദിവസം മുതൽ,
he told him in Genesis 12,
ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ ദൈവം അവനോട് ഇപ്രകാരം പറഞ്ഞു,
This is why I am chosen you.
ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്.
From you will come a great nation.
നിന്നിൽ നിന്ന് ലോകത്തിൽ ഒരു വലിയ ജാതി ഉണ്ടാകും.
And what is going to happen through that nation?
ആ വലിയ ജനതയിൽ കൂടി എന്താണ് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്?
Genesis 12 verse 2, I will make you a great nation.
ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 2 വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും.
And then two things are going to happen.
അതിനു ശേഷം രണ്ട് കാര്യം സംഭവിക്കും.
One,
ഒന്നാമത്തെ കാര്യം,
I will bless you.
ഞാൻ നിന്നെ അനുഗ്രഹിക്കും.
And then second,
രണ്ടാമത്തെ കാര്യം,
you will be a blessing.
നീ ഒരു അനുഗ്രഹമായിരിക്കും.
Keep these two things in mind.
ഈ രണ്ട് കാര്യം നമ്മുടെ മനസ്സിൽ കരുതുക.
God wanted to make a great nation through Abraham.
ദൈവം അബ്രഹാം മുഖാന്തരം ഒരു വലിയ ജാതിയെ ഉണ്ടാക്കുവാനായിട്ട് ആഗ്രഹിച്ചു.
And he wanted to bless that nation.
അവൻ ആ ജനത്തെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിച്ചു.
Not stop there.
അവിടെ നിർത്തിയിട്ടില്ല.
He wanted that nation to be a blessing all the people in the world.
ആ വലിയ ജനസമൂഹത്തിൽ കൂടി അവരെല്ലാവർക്കും ലോകം മുഴുവൻ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിച്ചു.
So it's like if you take a cup.
ഈ പ്രകാരമാണ് നിങ്ങൾ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ,
God wanted to pour water in it.
ദൈവം അതിലേക്ക് വെള്ളം ഒഴിക്കുവാൻ,
fill it up.
നിറഞ്ഞു കവിയുക, നിറയുക.
And then it overflows, blesses many others.
അത് നിറഞ്ഞ കവിഞ്ഞ് ഒഴുകി അനേകർക്ക് അനുഗ്രഹമായി തീരുക.
And the last part of verse 3 says, all the families of the earth will be blessed.
മൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും.
So where did Israel fail?
എവിടെയാണ് ഇസ്രായേൽ ജാതി തോറ്റുപോയത്?
Why do we need to study that?
എന്തിനാണ് നാം അത് പഠിക്കേണ്ടിയിരിക്കുന്നത്?
Why should we study whether Israel failed?
എന്തുകൊണ്ടാണ് ഇസ്രായേൽ തോറ്റതിനെ കുറിച്ച് നാം പഠിക്കേണ്ടിയിരിക്കുന്നത്?
A wise man learns from the mistakes of other people so that he doesn't make the same mistakes himself.
ബുദ്ധിമാനായ ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ തെറ്റുകളെ നോക്കി അവൻ ബുദ്ധി പഠിക്കും, കാരണം അവന്റെ ജീവിതത്തിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക.
ഫൂളിഷ്.
എന്നാൽ അതേസമയം മഠനായ ഒരു വ്യക്തി
will make his own mistakes and he still may not learn.
അവൻ തന്നെത്താൻ തെറ്റുകൾ ചെയ്യുകയും എന്നിരുന്നാലും അവൻ പഠിക്കുകയില്ല.
Most people who are neither wise nor foolish, they at least learn from their own mistakes.
കൂടുതൽ ആൾക്കാരും അവര് ബുദ്ധിമാന്മാരുമല്ല എന്നാൽ പോളീഷുമല്ല, എന്നാൽ അവരവരുടെ സ്വന്തം തെറ്റുകളിൽ നിന്ന് കാര്യങ്ങളെ
പഠിക്കും.
എന്നാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഇപ്രകാരം പറയും, ഞാൻ എന്തിനാണ് തെറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിക്കും.
ദാറ്റ് ഈസ് വൈ 3/4 ഓഫ് യുവർ ബൈബിൾ ഈസ് ഓൾഡ് ടെസ്റ്റമെന്റ്.
അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ 3/4 ഭാഗവും പഴയ നിയമമായിട്ട് കാണുന്നത്.
3/4 ഓഫ് ദ ബൈബിൾ ഈസ് ഓൾഡ് ടെസ്റ്റമെന്റ്.
3/4 ഭാഗവും പഴയ നിയമമാണ്.
And we can learn many lessons from the history of Israel.
നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് അനേക കാര്യങ്ങളെ പഠിക്കുവാൻ കഴിയും.
And if you learn those lessons,
നാം ആ പാഠങ്ങളെ പഠിക്കുകയാണെങ്കിൽ
you won't make the same mistake yourself.
അവര് ചെയ്ത അതേതൊക്കെ നാം ആവർത്തിക്കില്ല.
I've spent my life studying the mistakes of Israel and the mistakes of many other people in 2000 years of church history.
ഞാൻ എന്റെ ജീവിതത്തിലെ മറ്റുള്ളവരുടെ ഇസ്രായേൽ ജനത്തിന്റെ തെറ്റുകളും മറ്റുള്ളവരുടെ അനേകരുടെ തെറ്റുകളും സഭാ ചരിത്രത്തിന്റെ 2000 വർഷത്തെ തെറ്റുകൾ പഠിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു.
Not to find fault with people.
അവരുടെ തെറ്റുകളെ കണ്ടുപിടിക്കുവാനല്ല.
But I say, Lord, I can avoid making some of those mistakes in my own life.
ഞാൻ കർത്താവിനോട് പ്രകാരം പറഞ്ഞു, അവർ ചെയ്ത അനേക തെറ്റുകളെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റുവാനായിട്ട് എനിക്ക് കഴിയും.
So, what was the mistake Israel made?
ഇസ്രായേൽ ജനം ഏത് തരത്തിലുള്ള തെറ്റാണ് ചെയ്തത്?
What are the two things God told them?
ദൈവം അവരോട് പറഞ്ഞ രണ്ട് കാര്യം എന്താണ്?
I will bless you.
ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും.
You will be a blessing.
നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും.
All the families of the earth will be blessed.
ഭൂമിയിലുള്ള സകല വംശങ്ങളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും.
So God blessed them.
ദൈവം അവരെ അനുഗ്രഹിച്ചു.
But they did not become a blessing to other people.
എന്നാൽ അവർ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കഴിഞ്ഞില്ല.
I will bless you so you will be a blessing. That was the word God spoke.
ദൈവം അബ്രഹാമിനോട് പ്രകാരമാണ് പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നിൽ കൂടി മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെടും.
They did not think of that second part.
അവരെ ആ രണ്ടാം ഭാഗത്തെ കുറിച്ച് അവർ ചിന്തിച്ചില്ല.
They thought, Lord, bless me, bless me, bless me, bless me. 1,500 years they lived like that.
അവരെ 1,500 വർഷം ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ജീവിച്ചു.
And they were happy because they were blessed.
അവരെ അനുഗ്രഹീതരായതുകൊണ്ട് അവർ സന്തുഷ്ടരായത്.
The Jewish people were the most blessed people on the earth because God blessed them.
ലോകത്തിലുള്ള ജാതികളിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ യഹൂദന്മാരാണ്, കാരണം ദൈവം അവരെ അനുഗ്രഹിച്ചു.
And if you want to know how much they are blessed, you see, even today, 2000 years after God has set them aside, all the money in the world is controlled by them.
എത്രമാത്രം അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ 2000 വർഷമായിട്ട് അദ്ദേഹം അവരെ കൈവിട്ടിരിക്കുന്ന പോലെയാണെങ്കിലും ഇപ്പോഴും ലോകത്തിലുള്ള സകല പണവും കൈകാര്യം ചെയ്തത് അവർ തന്നെയാണ്. അവരുടെ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഭൂമിയിലുള്ളതാണ്, ആത്മീയമായിട്ടുള്ളതല്ല.
Heavenly blessings are all for the church.
സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം സഭയ്ക്കാണ്
നൽകിയിരിക്കുന്നത്.
അത് നിത്യയുഗായുഗമായിട്ട് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളാണ്.
Earthly blessings are temporary for a short period.
ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളെല്ലാം അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്.
And God blessed Israel with earthly things so that other people could see the blessing of God upon their life.
ദൈവം ഇസ്രായേൽ ജനത്തെ ഭൌമികമായിട്ട് അനുഗ്രഹിച്ചത് മറ്റുള്ളവര് ദൈവത്തിന്റെ അനുഗ്രഹം എന്താണെന്ന്
ഗ്രഹിക്കേണ്ടത്.
അങ്ങനെ അവര് ഇസ്രായേൽ ആരാധിക്കുന്ന ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു.
നിങ്ങൾക്കറിയാമോ
പ്രകാരം മനുഷ്യൻ ഒരു സ്വാർത്ഥത ഉള്ളവനാണെന്ന്. അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ അനുഗ്രഹം അവന് വേണ്ടി തന്നെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്.
You see that even in the beginning of Israel's history.
Israel charithrathinte aadhi bhagam thanne namukku ippol kaanan kayum.
When God gave them manna from heaven.
Deivam swargathil ninnu manna avarku koduthappol.
Some people gathered much more than they wanted.
Chila aalkar avarku aavashyamulladhil koodathil avaru swarupikkanaayittu.
They couldn't eat so much, but they still gathered a lot.
Avarku adu bhakshikkan kariyathilla ennirunnalum avaru sooshichu kooti vekkuvaanayittu avaru aagrahichu.
They couldn't finish it in one day.
Avaru otta divasam kondu avarku theerkkan kariyathilla.
You know what happened to the rest?
ബാക്കി ഇരുന്നത് എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ?
അത്
ക്രമിച്ചു പോകാനായിട്ട്
തുടങ്ങി.
അത് ഒന്നാമത്തെ ദിവസം തന്നെ അവരത് മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചിരുന്നെങ്കിൽ അത് നല്ല
കാര്യമായിരുന്നു.
അവരത് പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ചു വെച്ചു, അതവിടെ ക്രമിച്ച് അവരുടെ വീടും നിറയെ
ക്രമിക്കുവാനായിട്ട്.
അവരുടെ വീട്ടിലേക്ക് വരുന്നവരെല്ലാം ആ വല്ലാത്ത മാറ്റം അവിടെ അവർക്ക് മണക്കുവാനായിട്ട്
കഴിയും. You read that story.
നിങ്ങൾക്ക് ആ കഥ അറിയാം.
That is what happens to the homes of selfish people.
അതാണ് സ്വാർത്ഥത അന്വേഷിക്കുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോഴും സംഭവിക്കുന്നത്.
Your whole house will sink. Everybody will be able to sense.
നിങ്ങളുടെ കുടുംബം മുഴുവൻ ആ വല്ലാത്ത മാറ്റത്താൽ നിറയും, മറ്റുള്ളവർക്ക് അത് ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യും.
And if you are that selfish type of person,
നീ ആ സ്വാർത്ഥതയുള്ള മനുഷ്യനാണെങ്കിൽ,
യുവർ ചിൽഡ്രൻ വിൽ ക്യാരി ദാറ്റ് സ്റ്റിങ്ക് വെറെവർ ദേ ഗോ.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നോ അവിടെയെല്ലാം ഈ സ്വാർത്ഥത കൊണ്ടുപോവുകയും ചെയ്യും.
ദ ചിൽഡ്രൻ ഓഫ് സെൽഫിഷ് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ബിക്കം സെൽഫിഷ് ദെംസെൽവ്സ്.
സ്വാർത്ഥത അന്വേഷിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അവരും സ്വാർത്ഥമതികളായിരിക്കും.
Because they've learned from their parents how to be selfish and how to gather more than they need.
അവരിപ്രകാരം അവരുടെ മാതാപിതാക്കൾ നിന്ന് പഠിക്കും എങ്ങനെ എപ്രകാരമാണ് സ്വാർത്ഥത അന്വേഷിക്കേണ്ടതെന്നും അവർക്കായി തന്നെ കരുതേണ്ടത് എങ്ങനെയാണെന്നും അവരെ പഠിക്കും.
And how they never want to share with other people, even what they don't need themselves, they won't give to other people.
അവർക്ക് വേണ്ടാത്ത ഒരു കാര്യം പോലും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത് എങ്ങനെയെന്നുള്ളത് അവർക്കറിയില്ല.
They got so much manna, everybody's stomach was full and still they kept it there.
അവരുടെ അവർക്ക് ധാരാളം മന്ന ഉണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരുടെയും വയറും നിറഞ്ഞിരുന്നു എന്നിട്ടും അവർ
കിട്ടുന്നു.
ദൈവം അതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിക്കും.
Your whole house will stink.
നിങ്ങളുടെ വീട് മുഴുവൻ മാറുന്ന ഒരു അനുഭവത്തിലേക്ക് വരും.
The stink will get into your clothes.
നിങ്ങളെ വസ്ത്രങ്ങളിലേക്ക് ആ കൃമിക്കൽ അനുഭവം ഉണ്ടാകും.
Everybody will know that you're a bunch of selfish people.
അങ്ങനെ മറ്റുള്ള എല്ലാവരും അറിയും നീ ഒരു സ്വാർത്ഥതയുള്ള മനുഷ്യനാണ്.
But the people who just took enough for themselves.
എന്നാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം
എടുത്തവർ,
അവർക്ക് അറിയുമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക.
There was no stink in their house or their clothes at all.
അവരുടെ വീട്ടിലോ അവരുടെ വസ്ത്രങ്ങളിലോ ഈ മാറുന്ന അനുഭവം ഇല്ലായിരുന്നു.
But Israel never learned that lesson.
എന്നാലും ഇസ്രായേൽ അവിടെ നിന്നും ആ പാഠം പഠിച്ചില്ല.
All their 1500 years they thought God is going to bless us. We see the God.
1500 വർഷവും അവർ ഇപ്രകാരം ചിന്തിച്ചു ദൈവം അവരെ അനുഗ്രഹിക്കും, അവരവർക്കായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കും.
They never thought of that God would ever want to bless anybody else.
ആ ദൈവം മറ്റുള്ളവരെ ഒരിക്കലും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ പഠിച്ചിരുന്നില്ല. അവരീ കാര്യത്തിൽ അവർ തന്നെ താൻ മഹത്വം അന്വേഷിച്ചു. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജാതിയാണ്. ഞങ്ങളെപ്പോലെ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാരുമില്ല. ദൈവം തന്റെ വചനം ഞങ്ങൾക്കാണ് അയച്ചു തന്നിരിക്കുന്നത്. സ്വാർത്ഥതയുള്ള മാതാപിതാക്കൾ സ്വാർത്ഥതയുള്ള മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ ആ സ്വാർത്ഥതയുള്ള മക്കൾ വളർന്നു വരുമ്പോൾ അവരും സെൽഫിഷ് അല്ലെ സ്വാർത്ഥതയുള്ള മറ്റു കുട്ടികളെ
ഉൽപ്പാദിപ്പിക്കും.
അങ്ങനെ തലമുറ തലമുറയാണത് കൈമാറി സ്വാർത്ഥത വർദ്ധിച്ചു
വരും. ഫൈനലി ആഫ്റ്റർ 1500 ഇയേഴ്സ്
1500 വർഷങ്ങൾക്ക് ശേഷം
when Jesus came,
യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ
the Jews were such a selfish people.
യഹൂദന്മാർ അത്രമാത്രം സ്വാർത്ഥതയുള്ളവരായിരുന്നു.
They thought we are the only one whom God will bless.
അവരിപ്രകാരം ചിന്തിച്ചിരുന്നു അവർ മാത്രമാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്.
They forgot all those verses where the Lord said, you are my witnesses.
നിങ്ങൾ എന്റെ സാക്ഷികളാകണമെന്നുള്ള ആ കാര്യങ്ങളെല്ലാം അവർ തന്നെ അവർ മറന്നു കളഞ്ഞു.
Okay, so what shall we learn for ourselves from this?
നാം എന്താണ് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് വേണ്ടി നാം പഠിക്കാൻ പോകുന്നത്?
A wise man will learn from the mistakes of other people so that he doesn't do it himself.
ബുദ്ധിമാനായ മനുഷ്യൻ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് ഒരു പാഠം പഠിച്ചിട്ട് അവൻ തന്നെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുവാനായിട്ട്
ശ്രമിക്കും. Do you think the church has learned that lesson?
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സഭകൾ ആ കാര്യം പഠിച്ചുവെന്ന്? ഇതുവരെയും കാണുവാൻ കഴിയില്ല.
Do you think believers have learned that lesson from Israel?
നിങ്ങൾ കരുതുന്നു ആ വിശ്വാസികൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഈ പാഠം പഠിച്ചുവെന്ന്?
God's promise for believers is exactly the same to believers.
വിശ്വാസികളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഇസ്രായേൽ ജനത്തിന് കൊടുത്ത അതുപോലെയുള്ള വാഗ്ദത്തം തന്നെയാണ്.
Let me show you that in Galatians chapter 3.
ഗലാത്യലേഖനത്തിൽ നിന്ന് ഞാൻ ആ വാക്യം നിങ്ങളെ കാണിക്കട്ടെ.
Galatians chapter 3.
ഗലാത്യലേഖനം 3:13
and verse 13 and 14.
13-ഉം 14-ഉം വാക്യങ്ങൾ.
Jesus Christ died for our sins on the cross.
യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ചു.
That's not all.
അതുകൊണ്ട് അവസാനിക്കുന്നില്ല.
It says here he became a curse for us when he hung on that tree.
ഇവിടെ ഇപ്രകാരം വായിക്കുന്നു, അവൻ നമുക്കായിട്ട് ക്രൂശിൽ തൂങ്ങിയതോടുകൂടി അവൻ നമുക്കായിട്ട് ശാപമായി തീർന്നു.
Did you know that Jesus Christ actually became a curse for you and me?
നിങ്ങൾ അറിയുന്നു യേശു ക്രിസ്തു വാസ്തവമായിട്ടും എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രൂശിൽ ശാപമായി തീർന്നു.
A curse is such a terrible thing.
ശാപം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വിഷയമാണ്.
Particularly if you're cursed by God.
പ്രത്യേകിച്ചും ദൈവത്താൽ ശപിക്കപ്പെട്ടവനാകുക എന്ന് പറയുന്നത്.
I don't think we understand how much Jesus suffered on the cross.
ഞാൻ നിങ്ങൾക്ക് ഇത്രയും യേശു ക്രിസ്തു മാത്രം ക്രൂശിൽ കഷ്ടം സഹിച്ചു എന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല.
I also don't.
എനിക്കും അത് അതിന്റെ ആഴത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നു.
When I get to heaven, I will discover how much he suffered for us.
ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമായിരിക്കും ഞാൻ അതിന്റെ പൂർണ്ണരൂപത്തിൽ ഗ്രഹിക്കുന്നത് അവൻ എത്രമാത്രം എനിക്ക്
വേണ്ടി.
എനിക്കിവിടെ വായിക്കുവാൻ കഴിയും അവൻ ശാപമായി തീർന്നു. എന്താണ് ദൈവം ശപിക്കുക എന്ന്
പറയുന്നത്?
ചിന്തിക്കുക, നിന്നെ ദൈവം ശപിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം മോശമാണ്, എത്രമാത്രം എത്രമാത്രം അഗാധമായിട്ടുള്ള വിഷയമാണ്. മനുഷ്യർ നമ്മളെ ശപിക്കുന്നെങ്കിൽ അത് വലിയ കാര്യമല്ല. അത് കേവലം വാക്കുകളാണ്, അത് താഴെ വരുന്നു, അതൊന്നും ഫലമാകുന്നില്ല. മറ്റു മനുഷ്യരുടെ ആരുടെയും ശാപം നമ്മളെ തൊടുവാൻ
കഴിയും.
ഒരു കോടി ആൾക്കാർ തന്നെ നമ്മളെ ശപിച്ചാലും അത് നമുക്കൊന്നും ആകുന്നില്ല. എന്നാൽ ദൈവം നമ്മളെ ശപിക്കുന്നുവെങ്കിൽ അത് ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. യേശു നമ്മുടെ പാപങ്ങളെ വഹിച്ചപ്പോൾ അവൻ ശാപമായി
തീർന്നു.
എന്തിനാണ് അവൻ ശാപമായി
തീർന്നു?
അവൻ എന്തിനാണ് ഈ ബുദ്ധിമുട്ടുകളിൽ കൂടി എല്ലാം കടന്നു പോകേണ്ടി വന്നത്? അത് വളരെ
പ്രധാനപ്പെട്ടതായിരുന്നു.
യേശു ക്രിസ്തു ഇപ്രകാരമുള്ള എല്ലാ കഷ്ടതയിൽ കൂടിയും കടന്നു പോകുക എന്ന് പറയുമ്പോൾ അതിന് എന്തോ കാര്യമായ അർത്ഥമുള്ള ഫലമുള്ള ഒരു വിഷയമാണ്. നമ്മളൊരു പക്ഷെ പറയും എന്റെ പാപത്തെ ക്ഷമിക്കാൻ വേണ്ടിയാണ്. അത് ആ ഉത്തരത്തിന്റെ 10% മാത്രമേ ആകുന്നുള്ളൂ. അത് വെറും 10% മാത്രമാണ് എന്റെ പാപത്തെ ക്ഷമിച്ചു എന്ന് പറയുന്നത്, ബാക്കി 90% കൂടെ കിടക്കുന്നു. ഇവിടെ കേൾക്കുക,
ജീസസ് ബികേം എ കർസ്.
ഇവിടെ അടുത്ത വാക്യത്തിൽ,
സോ ദാറ്റ് ഇൻ ക്രൈസ്റ്റ് ദ ബ്ലെസിംഗ് ഓഫ് ഏബ്രഹാം മൈറ്റ് കം ടു അസ് ജെന്റൈൽസ്.
ഇവിടെ വായിക്കുന്നു, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ.
സോ വൈ ഡിഡ് ജീസസ് ബികം എ കർസ്?
എന്തിനാണ് യേശു ക്രിസ്തു ഒരു ശാപമായി തീർന്നത്?
ബിക്കോസ് ദാറ്റ് വാസ് ദി ഓൺലി വേ by which the blessing of Abraham could come on us Gentiles.
ആ യേശു ക്രിസ്തു ശാപമായി തീരുക എന്നുള്ള ഏക മാർഗമായിരുന്നു ജാതികളായ നമ്മളിലേക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം കടന്നു വരുവാനുള്ള മുഖാന്തരം.
ഓക്കെ, what is Abraham's blessing?
എന്താണ് അബ്രഹാമിന്റെ വാഗ്ദത്തം?
I hope you haven't forgotten what I just said.
ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു കാണുകയില്ല എന്നാണ്. രണ്ട് കാര്യം.
What is that? I will bless you and you will be a blessing.
ഒന്ന്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ മറ്റുള്ളവർക്ക്
അനുഗ്രഹമായി.
ഭൂമിയിലുള്ള സകല വംശങ്ങൾക്കും നീ അനുഗ്രഹമായി.
Israel, the great nation that came through Abraham.
ദൈവത്തിന്റെ വലിയ ജാതിയായ ഇസ്രായേലിന് വേണ്ടിയായിരുന്നു ആ വാഗ്ദത്തം.
But now, in order that that promise might come to us who are not Israel, Jesus became a curse for us.
ഇവിടെ അബ്രഹാമിന് കിട്ടിയ ആ വാഗ്ദത്തം ജാതികളായ നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ടതിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ ശാപമായി തീർന്നു.
So I hope that was not a waste, Jesus becoming a curse.
ഞാൻ കരുതുന്നു യേശു ക്രിസ്തു ശാപമായി തീർന്നത് അത് സമയം മെനക്കെടുത്തുന്ന ഒരു വിഷയമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല.
Think of some widowed mother worked very hard because she wants to buy an expensive gift for her son.
നിങ്ങൾ ഇപ്രകാരം ചിന്തിക്കുക, വിധവയായ ഒരു മാതാവ് വളരെ കഠിന പ്രയത്നം ചെയ്ത് തന്റെ മകനോ മകൾക്കോ വേണ്ടി ഒരു വിലപ്പെട്ട ജന്മദിന ദിവസത്തിൽ ഒരു വിലപ്പെട്ട സമ്മാനം വാങ്ങുവാനായിട്ട് അവൾ കഷ്ടപ്പെട്ടു എന്ന് കരുതുക. നല്ലൊരു ആ മകനോ മകൾക്കോ വളരെ സഹായമാകുന്ന ഒരു
സമ്മാനം.
അവൾ ആ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആ പണം മുഴുവൻ കൊണ്ട് ചെലവാക്കി ആ സമ്മാനം വാങ്ങി എന്ന്
കരുതുക.
ആ മകൻ ആ സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ, ഓ ഇത് ഇത്ര വളരെ നിസ്സാരപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ് അവള് എത്രമാത്രം അവളുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാകും. അവൻ ആ മകനോ മകളോ അപ്രകാരം ആ സമ്മാനത്തെ കരുതുമ്പോൾ അവളുടെ ഹൃദയത്തിൽ മാത്രം അവൾ എന്തുമാത്രം വില അദ്ദേഹത്തിനായിട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ അതേ കാര്യം യേശു ക്രിസ്തു നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന്
തരത്തിലപ്പെടുത്തുക.
എത്രമാത്രം വില യേശു ക്രിസ്തു നമുക്ക്
ഓരോരുത്തർക്കും
നമുക്ക് ഈ വാഗ്ദത്ത വിഷയം വാങ്ങുവാൻ വേണ്ടി അബ്രഹാമിന് ലഭിച്ച അതേ അനുഗ്രഹ വിഷയം നമുക്ക് വാങ്ങി തരേണ്ടതിനായിട്ട് യേശു ക്രിസ്തു എത്ര കഷ്ടമനുഭവിക്കുകയും അത് നമ്മളിലേക്ക് നൽകുകയും
ചെയ്തിട്ടുണ്ട്.
നാം അതിന്റെ 10% മാത്രം കൈക്കൊള്ളുന്നു. നാം അതിന്റെ 10% മാത്രം ഇങ്ങനെ എടുത്ത് ബാക്കി 90% വില കുറഞ്ഞതായിട്ട് കാണുന്നു. ഒക്കെ ഇപ്പോൾ ബ്രദർ ജാക്ക് ഇങ്ങനെ പറയുന്നതും ഞങ്ങൾ കേട്ടിരിക്കുന്നു.
I wish we would see what a tremendous thing it is to receive this blessing.
ഈ അനുഗ്രഹം യേശുക്രിസ്തുവിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എത്ര വിലപ്പെട്ട വിഷയമാണ്.
That God can bless me and make me a blessing to every family I meet in my lifetime.
ദൈവം എന്നെ അനുഗ്രഹിക്കുകയും ഞാൻ മുഖാന്തരം ഞാൻ ചെന്നുചേരുന്ന ഞാൻ എന്റെ ഈ ആയുസിൽ കണ്ടുമുട്ടുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്നത് എത്ര മഹത്വമേറിയ വിഷയമാണത്.
When I hear that,
ഞാനത് കേട്ടപ്പോൾ
I fall on my face before God and say, Lord, do that in my life.
ഞാൻ ഈ വിഷയം വാസ്തവമായിട്ട് എന്റെ ഹൃദയത്തിൽ ഗ്രഹിച്ചപ്പോൾ ഞാൻ എന്റെ മുഖം ദൈവവും ഭാഗം കുനിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നെ അനുഗ്രഹിക്കണം.
I don't want money. I don't want honor.
എനിക്ക് പണമോ എനിക്ക് പ്രതാപമോ മാനുഷ്യമാനോ എനിക്ക് ആവശ്യമില്ല.
കംഫർട്ടബിൾ ലൈഫ്.
എനിക്ക് സുഖകരമായിട്ടുള്ള ഒരു ജീവിതവും ആവശ്യമില്ല.
ഗിവ് മീ ദിസ്.
പിതാവേ എനിക്ക് ഈ കാര്യം തന്നെ നൽകുക.
ബ്ലെസ് മീ ദാറ്റ് യു വിൽ മേക്ക് മീ എ ബ്ലെസിംഗ് ടു എവറി സിംഗിൾ പേഴ്സൺ ഐ മീറ്റ് ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്.
ഞാൻ ഈ ഭൂമിയിൽ കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിയും അനുഗ്രഹിക്കപ്പെടാത്തതിനായിട്ട് ദൈവമേ എന്നെ അനുഗ്രഹിക്കണം.
ഈവൻ ദോസ് ഐ ഡോണ്ട് മീറ്റ്.
ഞാൻ എനിക്ക് ആവശ്യം ഞാൻ കണ്ടെത്താത്ത ആൾക്കാരെ കൂടെയും എനിക്ക് അനുഗ്രഹിക്കുവാനായിട്ട് ഞാൻ
സഹായിക്കണം.
നമ്മുടെ ഈ കാലയളവിൽ നമ്മൾ കണ്ടെത്താത്ത ആൾക്കാർ മറ്റു മനുഷ്യരെ നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയുമെന്നുള്ളറിയാമോ? നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു കഥ എഴുതുവാൻ കഴിയും. നിങ്ങൾക്ക് അവരെ അങ്ങനെ അനുഗ്രഹിക്കുവാൻ കഴിയും.
Somebody whom you have heard of somewhere who by contact you have got some contact, you can send that person a book.
നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയാവുന്ന അഡ്രസ്സ് ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു ബുക്ക് അയച്ചു കൊടുക്കാൻ കഴിയും.
Or a seed.
ഒരു ടേപ്പ് അയച്ചു കൊടുക്കാൻ കഴിയും.
We can bless people in hundreds of ways.
നൂറുകണക്കിന് വഴികളിൽ കൂടി നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ കഴിയും.
If you have a desire.
നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ വാസ്തവമായിട്ട് അതിനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വരം അതിനാവശ്യമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല.
There was one brother in our church in Bangalore.
ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ള സഭയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു.
He had no gift of speaking. He could not even speak for even 3 minutes in a edifying way.
അവന് ഒരു 3 മിനിറ്റ് പോലും പ്രബോധിപ്പിക്കുവാനുള്ള കഴിവുള്ളവനല്ല.
But he had a burden for others.
എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി അവന്റെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടായി.
Particularly for his relatives and friends.
പ്രധാനപ്പെട്ടതായിട്ടും അവന്റെ ബന്ധുമിത്രാദികൾക്കും അവന്റെ കൂട്ടുകാർക്കും വേണ്ടി അവന്റെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടായിരുന്നു.
സോ വാട്ട് ഹി ഹാസ് ടു ഡു,
അവൻ എന്താ ചെയ്യുമായിരുന്നു?
ഇൻ ദി ആഫ്റ്റർ ഹി ഫിനിഷ്ഡ് വർക്ക് ഇൻ ദി ഈവനിങ്,
അവനെ അവന്റെ ഈവനിങ്ങിൽ അവന്റെ ജോലിയൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം
ഹി വുഡ് ടേക്ക് എ ടേപ്പ് റെക്കോർഡർ,
അവന് ടേപ്പ് റെക്കോർഡർ എടുത്തുകൊണ്ട്
ആൻഡ് വൺ ഓഫ് ഔർ മീറ്റിംഗ് ടേപ്പ്,
ഞങ്ങളുടെ മീറ്റിംഗിന്റെ ഒരു ടേപ്പ്,
ആൻഡ് ഹി വുഡ് ഗോ ആൻഡ് വിസിറ്റ് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്,
അവന് ഒരു വീട്ടിൽ പോയി അവന്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യും,
ഓർ റിലേറ്റീവ്,
അവന്റെ ബന്ധുമിത്രാദികളോ സഹോദരങ്ങളെയോ വിസിറ്റ് ചെയ്യും.
ദെൻ ഹി വിൽ ഫൈൻഡ് ഔട്ട് ദ കൺവീനിയൻസ് ഫോർ,
അവൻ അവരുടെ സൗകര്യപ്രദമായ ഒരു സമയം കണ്ടെത്തും.
നിങ്ങൾക്ക്
അരമണിക്കൂർ എന്നെ കേൾക്കുവാനായിട്ട്
മാറ്റിവെക്കാനായിട്ടുണ്ടോ?
അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നാം അവരെ പോയി അസഹ്യപ്പെടുത്തരുത്.
സോ ദേ വുഡ് ഹാവ് ഹാഫ് ആൻ അവർ,
അവർ അരമണിക്കൂർ അതിനായിട്ട് സ്പെൻഡ് ചെയ്യും. ഞാൻ നിങ്ങളോടുമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഐ കനോട്ട് സേ സോ വെൽ ആസ് ദിസ് ബ്രദർ ഹാസ് സെഡ്.
ഈ സഹോദരൻ പറയുന്നത് പോലെ വേണ്ട രീതിയിൽ അത് പറയാൻ എനിക്ക് അറിയത്തില്ല.
അതുകൊണ്ട്
അവൻ ആ ടേപ്പ് റെക്കോർഡർ
പ്ലേ ദി ടേപ്പ്,
അവൻ ആ കാസറ്റ് അവിടെ അപ്ലൈ ചെയ്യും.
30 മിനിറ്റ്
30 മിനിറ്റോളം അവൻ അവിടെ അപ്ലൈ ചെയ്യും. അത്തരത്തിൽ അവൻ മറ്റുള്ളവർ അനേകർക്ക് ഒരു അനുഗ്രഹ വിഷയമായി
തീർന്നു.
അവനുണ്ടായിരുന്ന വരം
എന്തായിരുന്നു?
ഒരു
വരവുമില്ലായിരുന്നു.
അവന്റെ ഹൃദയത്തിൽ ഒരു വലിയ വാഞ്ച മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടവരാകണമെന്ന് ഉണ്ടായിരുന്നു.
ഐ വോണ്ട് ടു ആസ്ക് യു, സം ഓഫ് യു ആർ മോർ ഗിഫ്റ്റഡ് ദാൻ ദാറ്റ് ബ്രദർ.
ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ആ സഹോദരനെക്കാട്ടിൽ കൂടുതൽ വരങ്ങൾ ലഭിച്ചവരാണ്. നിങ്ങൾക്ക് എത്രമാത്രം മരങ്ങളുണ്ടെങ്കിലും ആ സഹോദരനെ ദൈവം ഉപയോഗപ്പെടുത്തിയതുപോലെ നിങ്ങളെ
ഉപയോഗപ്പെടുത്തുന്നു. വാട്ട് യു നീഡ്,
നിങ്ങൾക്ക് വേണ്ടത് ഒരു വരമല്ല
പ്രധാനമായിട്ട്.
നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായിട്ടും ആവശ്യമുള്ളത് ആരും മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വാഞ്ചയുള്ളവരുടെ യേശു ക്രിസ്തു എനിക്കായിട്ട് ശാപമായി തീർന്നത് ഞാൻ മറ്റുള്ളവർക്ക്
അനുഗ്രഹവിഷയമാകേണ്ടതായിരുന്നു.
ഞാൻ ആ കാര്യം വളരെ വിലകുറഞ്ഞതായിട്ട് കണ്ട് തള്ളിക്കളയാൻ പാടില്ല. അവിടെയാണ് നാം ഇസ്രായേൽ ജനത്തിന്റെ സ്വാർത്ഥത കണ്ട് വിഷയങ്ങളെ
പഠിക്കേണ്ടത്.
അവർക്കായിട്ട് തന്നെ എല്ലാം
കഴിയും.
അവർ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് പങ്കുവെക്കുവാനേ ആഗ്രഹിച്ചില്ല.
ഇഫ് യു വോണ്ട് ടു നോ ഹൗ സ്ട്രോങ്ലി ദേ ബിലീവ്,
എത്ര ശക്തമായിട്ട് അവർ ഈ കാര്യം വിശ്വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ,
ഈവൻ അബൌട്ട് 6-7 years ആഫ്റ്റർ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്,
പെന്തക്കോസ്റ്റ് നാളിന്റെ 7 വർഷങ്ങൾക്ക് ശേഷവും,
വെൻ ഗോഡ് വോണ്ടഡ് ടു മേക്ക് പീറ്റർ എ ബ്ലെസിംഗ് ടു വൺ ഹീദൻ ഫാമിലി കോൾഡ് കൊർനേലിയസ്,
യേശുക്രിസ്തു ദൈവം പത്രോസിനെ കൊർനേലിയോസ് എന്ന ജാതീയ മനുഷ്യന് അനുഗ്രഹമെത്തിരേണ്ടതിനായിട്ട് ഉപയോഗിച്ചപ്പോൾ,
ഇറ്റ് വാസ് സോ ഡിഫിക്കൾട്ട് ടു കൺവിൻസ് പീറ്റർ,
പത്രോസിനെ ആ വിഷയം ഗ്രഹിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള
കാര്യമാണ്.
അവനവന് ഒരു ദർശനം കൊടുത്തു.
We think if we get one vision, definitely we will do something.
നാം ഇങ്ങനെ കരുതും നമുക്ക് എന്തെങ്കിലും ഒരു ദർശനം പ്രാപിച്ചാൽ നാം തികച്ചും കാര്യങ്ങളെ ചെയ്യും.
But he didn't do it.
പത്രോസ് ആ കാര്യം രണ്ടാമത്തെ ദർശനം വീണ്ടും ഹൃദയം അംഗീകരിച്ചില്ല.
കാര്യം
മൂന്നാമതും ഒരു ദർശനം ലഭിച്ചു.
Reluctantly, he decided to go.
വളരെ വൈമനസ്യത്തോടു കൂടി പത്രോസ് പോകാനായിട്ട് ആഗ്രഹിച്ചു.
Not to all the families of the earth, just one family.
ഭൂമിയിലുള്ള എല്ലാ വംശങ്ങളും അല്ല, ഒരൊറ്റ കുടുംബം.
That is how the Jews were. They would not have anything to do with anyone who was not part of that group.
Yes, അപ്രകാരമാണ് ഭൂമിയിലുള്ള എല്ലാ യഹൂദന്മാരും അവരുടെ ഗ്രൂപ്പിൽ പെടാത്ത ഒരു മനുഷ്യനോട് ഒരു ഗുണവും ചെയ്യുവാനായിട്ട് അവർ ആഗ്രഹിച്ചു.
Not only that.
അത് മാത്രമല്ല,
don't want to bless the Samaritans, so they won't even go through that town. They'll walk another 25 miles in order to avoid that town.
ശമരിയക്കാരെ അനുഗ്രഹിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവർ ചെയ്തത് ശമരിയിൽ നിന്ന് അനേകം മൈലുകൾ ദൂരം അതിൽ കൂടി കടന്നു പോകാതെ അനേകം മൈലുകൾ മാറി അവർ പോകുമായിരുന്നു. അവർ അത്രമാത്രം സ്വാർത്ഥതയുള്ളവരാണ്.
I want to tell you, that is why God set them aside.
എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ദൈവം അവരെ മാറ്റി ഒരു കോർണറിലാക്കി കളഞ്ഞത്.
Now we come to Malachi.
ഇപ്പോൾ നമുക്ക് മലാഖി പ്രവചനത്തിലേക്ക് വരാം.
ഇൻ മലക്കായി ദ ലാസ്റ്റ് പ്രോഫറ്റ് ഗോഡ് വാസ് സെൻഡിങ് ടു ഇസ്രായേൽ,
ഇസ്രായേൽ ജനത്തിനായിട്ട് ദൈവം അവസാനമായിട്ട് അയച്ച പ്രവാചകനാണ് മലാഖി.
1200 years you fellows have just been sitting trying to be a blessing, receiving my blessing and not sharing it with other people.
1200 വർഷവും നിങ്ങൾ എന്റെ അനുഗ്രഹങ്ങളെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരുമായിട്ട് അതൊരിക്കൽ തന്നെ പങ്കുവെക്കാതെ ഇരുന്നു.
ഓക്കെ, ഐ ഹാവ് ഫിനിഷ്ഡ് വിത്ത് യു പീപ്പിൾ.
അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ആ വിഷയത്തിൽ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നു.
And you know, after Malachi, there was no more prophet for nearly 400 years.
നിങ്ങൾ കാണാൻ കഴിയുമല്ലോ, മലാഖിക്ക് ശേഷം 400 വർഷത്തോളം മറ്റു പ്രവാചകന്മാരെ ഒന്നും കാണുന്നില്ല. ഇസ്രായേലിൽ ഒരു
പ്രവാചകനും
ഇസ്രായേൽ ജനതയിലേക്ക് പ്രവാചകന്മാരെ അയക്കുന്നത് തന്നെ എന്തുമാത്രം പ്രവാചകന്മാരെ ദൈവം അവരുടെ ഇടയിലേക്ക് അയച്ചു. അവരവരുടെ ഹൃദയത്തെ വ്യത്യാസപ്പെടുത്തിയില്ല. അവർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും, ആ അനുഗ്രഹം ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട്
പങ്കുവെക്കില്ല.
ദൈവം ഇപ്രകാരം പറഞ്ഞു, അവസാനത്തെ പ്രവാചകനായിട്ട് മലാഖിയായിരുന്നു. ഇനിയും വേറെ യാതൊരു പ്രവാചകനും ഇസ്രായേലിലേക്ക് വരികയില്ല. അടുത്ത 400 വർഷങ്ങൾക്ക് ശേഷം ഒരു യേശു ക്രിസ്തുവിനായിട്ട് ഒരു പുതിയ നിയമം സ്ഥാപിക്കും. യേശു ക്രിസ്തു മുന്നോടിയായിട്ട് യോഹന്നാൻ സ്നാപകൻ വരും.
And I will set you aside and I will choose somebody else to do the same job.
ഞാൻ നിങ്ങളെ തള്ളി കളഞ്ഞിട്ട് മറ്റൊരു ജനത്തെ ഇതേ കാര്യം ചെയ്യുവാനായിട്ട് ഞാൻ തെരഞ്ഞെടുക്കും.
See what it says. Malachi chapter 1.
മലാഖി പ്രവചനം ഒന്നാം അധ്യായം.
He says verse 5. Just listen to this.
അഞ്ചാമത്തെ വാക്യം.
Your eyes will see this and you will say the Lord be magnified beyond the border of Israel.
നിങ്ങൾ സ്വന്ത കണ്ണുകൊണ്ട് അത് കാണുകയും യഹോവ ഇസ്രായേലിന്റെ അതിരിനപ്പുറത്തോളം വലിയവൻ എന്ന് പറയുകയും
ചെയ്യും.
ഇസ്രായേൽ ജനത്തിന്റെ അതിരുകൾക്ക് അപ്പുറം ദൈവം
മഹത്വപ്പെട്ടവനായിരുന്നു.
ഭൂമിയിലുള്ള എല്ലാ വംശങ്ങളും.
Where will that be? From the rising of the sun to its setting. That is the whole world.
ഇവിടെ കാണാൻ കഴിയുന്നു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ ജാതികളും എല്ലാ രാജ്യങ്ങളും.
What is going to happen in all these countries?
എന്താണ് ഈ രാജ്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നത്?
My name, the Lord says, will be great among all these nations.
ഇവിടെ നാം കാണുന്നു, എന്റെ നാമം ജാതിയുടെ ഇടയിൽ വലുതാകുന്നു.
ആൻഡ് ഇൻ എവ്രി പ്ലേസ് there will be a pure offering offered to me.
എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു.
A pure offering.
നിർമ്മലമായിട്ടുള്ള ഒരു വഴിപാട്.
And my name will be great among all these nations.
എന്റെ പേര് ഈ ജാതികളിലെല്ലാം വലുതാവും.
I've given up on you people because you're just thinking of yourself.
ഞാൻ നിങ്ങളെ തള്ളിക്കളയുന്നു, കാരണം നിങ്ങൾ നിങ്ങൾക്കായിട്ട് കരുതുന്ന സ്വാർത്ഥതയുള്ളവരാണ്.
Now that blessing God took away from Israel and gave it to the church.
ദൈവം ആ അനുഗ്രഹം ഇസ്രായേലിനത്തിൽ നിന്ന് എടുത്ത് തന്റെ സഭയാം ശരീരത്തിന്
നൽകിയിരിക്കുന്നു.
അതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം.
Now how do we receive this blessing?
നാം ഈ അനുഗ്രഹം എപ്രകാരമാണ് വാങ്ങുന്നത്?
It says here, a pure offering will be offered to me in every place.
ഇവിടെ വായിക്കുന്നു, നിർമ്മലമായ വഴിപാട് എല്ലായിടത്തിലും അർപ്പിച്ചു വരുന്നു.
Notice, not a big offering but a pure offering.
നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു വലിയ വഴിപാടല്ല, എന്നാൽ നിർമ്മലമായിട്ടുള്ള ഒരു വഴിപാട്.
See, man is impressed by size.
നിങ്ങൾക്കറിയാമല്ലോ, മനുഷ്യൻ വലിപ്പത്തിൽ സന്തുഷ്ടനാണ്.
God is impressed with quality.
എന്നാൽ ദൈവം അതിന്റെ നിർമ്മലതയിലാണ്, അതിന്റെ ക്വാളിറ്റിയിലാണ്. ദൈവത്തിന്റെ മുമ്പാകെ വലിപ്പത്തിന് ഒരു സ്ഥാനവുമില്ല.
There are so many planets and stars much bigger than the planet Earth.
ആ ഭൂമിയെക്കാട്ടിൽ വളരെ വലിപ്പമുള്ള അനേക പ്ലാനറ്റുകളുണ്ട്.
But God sent his son to this earth.
എന്നാൽ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്കാണ് അയച്ചത്.
It's such a small planet called Earth.
ആ ഭൂമി എന്ന ചെറിയ ഈ ഗ്രഹത്തിലേക്ക്
God doesn't care for size.
ദൈവം ഒരിക്കലും വലിപ്പത്തിൽ സന്തുഷ്ടനല്ല.
Remember this.
നമ്മുടെ ജീവിതത്തിൽ കാര്യമുണ്ട്.
More interested in purity than in size.
അവൻ സന്തുഷ്ടനായിരിക്കുന്നത് നിർമ്മലതയിലാണ്, വിശുദ്ധിയിലാണ്.
So he's here about a pure offering.
ഇവിടെ നാം കാണുന്നു നിർമ്മലമായിട്ടുള്ള ഒരു വഴിപാട്.
And what he wants from the church is a pure offering.
സഭ ഒരു നിർമ്മലമായ വഴിപാട് അർപ്പിക്കേണ്ടതായിട്ടുണ്ട്.
He's not concerned whether there are 300 people or 3,000 people in the church.
ഒരിക്കലും കർത്താവ് ഇപ്രകാരം നോക്കുന്നില്ല, ഒരു സഭയിൽ 300 പേരുണ്ടോ 3,000 പേരുണ്ടോ എന്നുള്ള വിഷയം.
This is a pure offering.
മറിച്ച് അവിടെ നടക്കുന്നത് യഥാർത്ഥമായും നിർമ്മലമായിട്ടുള്ള ഒരു വഴിപാടാണ്.
These people, are they all sitting here, are they pure?
ഇവിടെ ഇരിക്കുന്ന 300-3,000 പേര് അവരെ നിർമ്മലമായിട്ടുള്ളവരാണോ?
Now see, we as human beings, even in the church, we are more excited by numbers.
സഭയിലാണെങ്കിലും നമ്മൾ മനുഷ്യമായിട്ട് നോക്കുകയാണെങ്കിൽ എത്ര പേരുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളതില്ല.
Supposing in one town, only one family is meeting.
നിങ്ങൾ ഇങ്ങനെ കരുതുക, ഒരു ഒരു പട്ടണത്തിലെ സഭയായിട്ട് ഒരു കുടുംബം മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അവരിങ്ങനെ കൂടി കൂടി കൂട്ടാൻ ആചരിച്ചുകൊണ്ട് പോവുകയാണ്. മറ്റുള്ളവരാരും അവരോട് ചേരുന്നില്ല.
Because if you say, oh, these people's standard is so high, we can't do it.
ഈ പ്രകാരം പറയുമ്പോൾ ഇവരുടെ നിലവാരം വളരെ ഉന്നതമാണ്, അവരോട് ആർക്കും ചെയ്യുവാൻ കഴിയില്ല.
Standard of purity is so high.
അവരുടെ നിർമ്മലതയുടെ നിലവാരം വളരെ ഉന്നതമായിട്ടുള്ളതാണ്.
They say all the women must dress modestly.
സ്ത്രീകളെല്ലാം യോഗ്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം.
They must not gossip and backbite.
മറ്റുള്ളവരുടെ കുറിച്ച് ഏഷ്യനെ പറയുകയോ അവരുടെ കുറ്റം സംസാരിക്കുകയോ ചെയ്യരുത്.
Not cheat in our business.
നമ്മുടെ ബിസിനസ്സുകളിൽ മറ്റുള്ളവരെ വഞ്ചിക്കരുത്. മറ്റുള്ളവരെ ചലിച്ച് നമ്മുടെ പരീക്ഷകളില് കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ ചലിക്കരുത്. കള്ളം പറയരുത്. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം. മറ്റുള്ളവരുടെ നമ്മുടെ ഹൃദയത്തിൽ കൈ സൂക്ഷിക്കരുത്. വളരെ ഉന്നതമായിട്ടുള്ള നിലവാരങ്ങളാണ്. ഈ കുടുംബം അല്പം രാജ്യരായി. ഈ
കാര്യം
എത്ര വർഷമായിട്ട് ഞങ്ങൾ ഈ 8 പേര് മാത്രമാണ് കൂടുന്നത്.
3-4 years have gone by.
3-4 കൊല്ലങ്ങൾ കഴിഞ്ഞ് കടന്നുപോയി.
So they decide.
അവരെ അതുകൊണ്ട് ഇപ്രകാരം കരുതി.
We'll lower the standard.
അതുകൊണ്ട് നമ്മുടെ ഈ നമ്മുടെ നിലവാരത്തെ അല്പം കുറച്ച് കളയാം.
Okay, brothers and sisters, a little bit of cheating is okay in your business.
ഇപ്രകാരം പറയാനിടയായി തീർന്നിരിക്കട്ടെ, നിങ്ങളുടെ ബിസിനസ് രംഗങ്ങളില് അല്പമൊക്കെ ചെലവ് അനുവദനീയമാണ്.
Everybody does it. You have to do it.
എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. നമുക്കും അല്പം അത് ചെയ്ത് തെറ്റില്ല.
ഓ, after 1 month, number increases.
ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും മെമ്പേഴ്സ് വർദ്ധിക്കുന്നതായിട്ട്.
Many people have come to the church.
ഓ, അടുത്ത 20 പേര് ഒന്നിച്ച് സഭയിലേക്ക് കടന്നു വന്നിരിക്കും.
You really think that's become a better church, more acceptable to God?
നിങ്ങൾ ചിന്തിക്കുന്നു ആ സഭ ദൈവത്തിന് അംഗീകാരമായിട്ടുള്ള ഒരു സഭയായി തീർന്നു വന്നേ?
and we begin to lower the standards in other areas one by one.
മറ്റുള്ള നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മുടെ നിലവാരം കുറച്ചു തുടങ്ങി.
100 people come.
ഓ 100 പേര് കൂടാൻ തുടങ്ങി.
ഓ praise the Lord, God has brought many people to our church.
ഓ നമ്മുടെ ദൈവത്തിന്റെ പ്രകാരം മതം കൊടുക്കും. ഓ 100 പേരെ ദൈവം എന്റെ സഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു.
Angels are we.
ദൂതന്മാർക്കറിയും.
Such a good church for 2-3 years.
ഓ മൂന്ന് കൊല്ലമായിട്ട് ഈ സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ്.
The condition of that.
ഓ ഇപ്പോൾ ഈ സഭയുടെ നില നോക്കുക.
God is not interested in numbers.
ദൈവം ഒരിക്കലും അംഗസംഖ്യയിൽ സന്തോഷമല്ല.
There was one rich young ruler who came to Jesus once.
യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു മഹാനായ മനുഷ്യൻ അവൻ യേശുവിന്റെ സഭയിൽ ചേരുവാനായിട്ട് വന്നു എന്ന് നമ്മൾ അവന് അനേകം നല്ല
ഗുണങ്ങളും
പറയുന്നു. അവന്റെ ചെറുപ്പം മുതലേ അവൻ 10 കൽപ്പനകളും സൂക്ഷിച്ചു വരികയാണ്.
How many young people like can you mean like that who said from childhood I've kept all the ten commandments?
നിങ്ങൾ നമുക്ക് എത്ര പേരെ കാണാൻ കഴിയും ചെറുപ്പം മുതൽ ഈ കൽപ്പനകളെല്ലാം കരുതുന്ന എത്ര ദൈവികമായിട്ടുള്ള ഭക്തനായ മനുഷ്യനാണ്.
He wanted eternal life.
അവൻ അനിത്യ ജീവന് വേണ്ടി അവൻ ആഗ്രഹിച്ചു.
Isn't it good to have such a person in our church?
So, അത്രയൊരു നല്ല മനുഷ്യൻ നമ്മുടെ സഭയിലുള്ളത് നല്ലതല്ലേ?
Especially if he's a little rich also.
അല്പം ധനികൻ, അല്പം ദൈവഭക്തിയും ഉള്ളവൻ.
And he's an influential ruler also. What more do you want?
ഓ അവനെ വളരെ അധികാരമുള്ള ഒരു അധികാരിയും കൂടിയാണ്.
Jesus couldn't care.
അവൻ യേശു ഒരിക്കലും ആ കാര്യത്തിൽ
He said, you lack one thing.
നിനക്കൊരു കുറവുണ്ട്.
നിന്റെ
പണത്തെ നീ വളരെയധികം
സ്നേഹിക്കുന്നതായിട്ടിരിക്കണം.
ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയുന്നില്ല. നിന്റെ കാര്യത്തിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ നിന്റെ പണം
വിറ്റുകളയാണ്.
ചിലർ അത് ചെയ്യേണ്ടതായിട്ടില്ല, എന്നാൽ നിന്റെ കാര്യത്തിൽ നീ അത്
വിറ്റുകളയാണ്.
പണത്തിന്റെ പകുതി കൊടുത്തു നീ അത് കട്ടി.
But in your case, the Lord said the cancer is so widely spread that you have to remove the whole thing.
നിന്റെ കാര്യത്തിൽ നിന്റെ ജീവിതത്തിലുള്ളതായ ഈ അർബുദം വളരെ വ്യാപരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മുഴുവനും നീ മാറ്റേണ്ടിയിരിക്കുന്നു. ആ കാര്യം എന്നെ കൊണ്ട് സാധ്യമല്ല. എന്താണ് യേശുവോട് പറഞ്ഞത്?
Okay, let's start with 10%.
യേശു പ്രകാരം പറഞ്ഞു, ഓക്കെ നമുക്ക് ഒരു 10% കൊണ്ട് തുടങ്ങാം.
Which brother? Why lose him?
Oh, endrana itra dhaniganaya ee sahodarane nashtapadi kalayunu.
He said, go and join some other church to be
nammal avane nashtapadi avan mattu velarthum poi cheyum.
Jesus said, go. Yesu He lost one man.
Yesu oru manushane nashtapadi
padikkan this church you.
Avan thanne sabha nirmaladeyil sookshichu.
Where do we find people like that?
Inna evriyana namak angane ullavare kaanuvan cheyunnu.
There the true church.
അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള സഭ പണിയപ്പെടുന്നത്.
നോഹ വാസ് എ മാൻ ലൈക്ക്
നോഹ അപ്രകാരത്തിലുള്ള
ഐ ടോൾഡ് യു അബൌട്ട് എയ്റ്റ് പീപ്പിൾ ദാറ്റ് ഇസ് നോഹസ് ചർച്ച് വാസ് ലൈക്ക് ദാറ്റ്
എട്ട് പേരെ കൂടി ഞാൻ പറഞ്ഞല്ലോ, അത് നോഹയുടെ സഭയായിരുന്നു.
ഫുള്ളി എയ്റ്റ് പീപ്പിൾ
എട്ട് പേര് മാത്രം.
വൺ ഫാമിലി
ഒരു ഒരു കുടുംബം.
ഫാദർ മദർ ത്രീ സൺസ് ദേർ വൈഫ്
പിതാവും മാതാവും മൂന്ന് മക്കളും അവരുടെ ഭാര്യമാർ.
എയ്റ്റ്
പീപ്പിൾ
സൺഡേ എയ്റ്റ് പീപ്പിൾ
എല്ലാ ഞായറാഴ്ചയും എട്ട്
വൺ ഹോൾ ഇയർ എയ്റ്റ് പീപ്പിൾ
ഒരു വർഷം മുഴുവൻ എട്ട് പേര്
മാത്രം.
അടുത്ത വർഷവും എട്ട് പേര് മാത്രം.
ആഫ്റ്റർ 10 years
10 കൊല്ലം കഴിഞ്ഞപ്പോഴും എട്ട് പേര് മാത്രം.
ആഫ്റ്റർ 100 years
100 വർഷം കഴിഞ്ഞപ്പോഴും എട്ട് പേര്
മാത്രം.
ഓ ഇത്തരത്തിലുള്ളൊരു
മനുഷ്യനാണ്.
നീ ഞങ്ങളുടെ സഭയിലേക്ക് വരികയാണെങ്കിൽ നിന്റെ ബിസിനസ്സിൽ നിനക്ക് ജി ചെയ്യുവാൻ വഞ്ചിക്കുവാൻ കഴിയും. നിനക്ക് വഞ്ചന പറയാൻ പാടില്ല. ഓ ഇത്രയും വലിയ ഉന്നതമായിട്ടുള്ള നിലവാരം പുലർത്താൻ വേണ്ടി ആര് നോക്കേണ്ട സഭയിൽ പോകും?
ഇവിടെ
ധാരാളം സഭകളുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഒക്കെ ചെയ്യാൻ
അനുവദിക്കുന്നു.
പറഞ്ഞു അവിടെ പോകാം നിങ്ങൾക്ക്. അവൻ തന്റെ എട്ട്
പേരുമായിട്ടായിരുന്നു.
വെള്ളപ്പൊക്കം വന്നപ്പോൾ അവൻ മനസ്സിലാക്കി ആരാണ് ബുദ്ധിമാനായ
മനുഷ്യൻ.
അപ്പോഴാണ്
അപ്പോഴാണ്
മനസ്സിലാക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏക ബുദ്ധിയുള്ള
മനുഷ്യനുള്ളായിരുന്നു.
അവൻ ദൈവത്തിന് നിർമ്മലമായിട്ടുള്ള ഒരു വഴിപാട് അർപ്പിച്ചു.
അതുകൊണ്ട്
നോഹ ദൈവത്തിന് മുമ്പാകെ അവസാന ദിവസം
നോഹയോട്
ചോദിക്കും, നീ എത്ര പേരെ നിന്റെ പ്രസംഗം കൊണ്ട് എന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു?
seven people, including myself, eight. You mean you preached 120 years and you gathered only eight people?
Oh, no, നീ 120 സംവത്സരം സംസാരിച്ചിട്ട് എട്ട് പേരെ മാത്രമേ
കൂട്ടിയുള്ളൂ.
വിശ്വസ്തനുമായ ദാസനെ,
ഞാൻ
അത്തരത്തിലുള്ള ഒരു സാക്ഷ്യം ദൈവത്തിൽ നിന്ന് അവസാനം കേൾക്കുവാൻ
ഞാൻ,
ദൈവം എനിക്കും സഭ പണിയെടുത്തതിനായിട്ട് ഒരു ഉത്തരവാദിത്വം
നൽകിയിരിക്കുന്നു.
ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും അതേ ഉത്തരവാദിത്വം ചിലർക്ക് ദൈവം നൽകിയിരിക്കുന്നു.
ഐ വാണ്ട് ടു സ്റ്റാൻഡ് ലൈക്ക് നോഹ ഇൻ ദ ലാസ്റ്റ്,
നോഹ നിൽക്കുന്നത് പോലെ എനിക്കും അവസാനത്തെ ദിവസം നിൽപ്പാൻ
ആഗ്രഹം.
പ്രകാരം പറഞ്ഞു, നോഹയുടെ കാലം പോലെ അവസാന
കാലമാണ്.
വളരെ മോശമായ ഒരു തലമുറ, എല്ലായിടത്തും അഴിമതികളും അട്ടിമറികളും നടക്കുന്നു. എന്നാൽ അവരുടെ നോഹയെ പോലെ ചിലരെയും കാണുവാൻ കഴിയും.
യു നോ വാട്ട് ഹൗ പീറ്റർ ഡിസ്ക്രൈബ്സ് നോഹ,
പത്രോസ് എപ്രകാരമാണ് നോഹയെ കുറിച്ച്
പറയുന്നത്? പീറ്റർ ചാപ്റ്റർ 2,
രണ്ട് പത്രോസ് രണ്ടാം അധ്യായം.
It says here, God, verse 5, did not spare the ancient world, but preserved Noah, a creature of righteousness, with seven others, when he brought a flood upon the world of the ungodly.
ഇവിടെ അഞ്ചാം ഭാഗത്തിൽ പ്രകാരം നാം വായിക്കുന്നു, പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ പാലിക്കുകയും.
See the contrast there.
ഇവിടെ നോക്കിക്കെ,
it says the world of the ungodly and a preacher of righteousness.
Bhakti viruddhamaya oru logavum neethi prasangiyaya nohe.
See, saw the contrast.
Ee vidhamaya example nokkam.
World may be 1 million people, I don't know.
Namukku prakaram kelam,
oru
avan oru kodi aalkar undirikkatte.
All ungodly.
Ellavarum bhakti viruddharaya, bhakti kettavaraya.
1 crore.
Oru kodi bhakti ketta janam.
One preacher of righteousness.
നീതി പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ.
വാട്ട് വാസ് ഹിസ് സബ്ജക്ട്?
അവന്റെ വിഷയം എന്താണ്? അവന്റെ വിഷയം എന്താണ്?
പ്രീച്ചിംഗ് വാസ് സബ്ജക്ട് വാസ് റൈറ്റ്.
അവന്റെ പ്രസംഗത്തിന്റെ വിഷയം നീതി എന്നുള്ളതാണ്.
ആൻഡ് ഹി പ്രീച്ഡ് ഇറ്റ് സോ മച്ച് ദാറ്റ് ഹി വാസ് കോൾഡ് എ പ്രീച്ചർ ഓഫ് റൈറ്റ്നസ്.
അവനെ അതിനെക്കുറിച്ച് ഇത്രമാത്രം സംസാരിച്ചു, അവന്റെ പേര് തന്നെ നീതി പ്രസംഗി എന്നായി. എത്ര നല്ലൊരു പേരാണ് അത് ലഭിക്കാൻ.
സെവൻ പീപ്പിൾ വർ അട്രാക്റ്റഡ് ടു ദാറ്റ് മെസേജ്.
ഏഴ് പേര് മാത്രം ആ സന്ദേശത്താൽ ആകർഷിക്കപ്പെട്ടവരാണ്.
And we know that Noah was a godly man because his all his three sons also joined him.
നോഹ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു, കാരണം അവന്റെ മക്കളും ആ മൂന്ന് മക്കളും അവനോട് കൂടി.
If his three sons did not join him, I would not have respected Noah.
അവന്റെ മൂന്ന് മക്കൾ അവനോടുകൂടെ ചേർന്നിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നോഹയെ എത്രമാത്രം മാനിക്കുകയില്ലായിരുന്നു.
Where I see a man claiming to be a believer but his children are not believers, I have a question about that person.
ഒരു മനുഷ്യൻ ഭക്തനാണെന്ന് പറയുകയും അവന്റെ മക്കൾ അവനോട് ചേരുകയോ ഭക്തരാകാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭക്തിയെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കും.
ബിക്കോസ് അവർ കാരണം
നമ്മുടെ നീതി ആദ്യം തന്നെ കാണേണ്ടത് നമ്മുടെ സ്വന്തം ഭവനത്തിൽ.
If your children don't believe in you, that is because they see something else in their home, and whatever you may preach in public.
നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിശ്വസിക്കാതിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ ഭവനത്തിൽ അവർ നമ്മളിൽ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. നമ്മളെ മാത്രം പൊതുവായിട്ട് നീതിയെ കുറിച്ച് പറഞ്ഞാലും,
ഓൾ മൈ ലൈഫ് ഐ ഹാവ് ഫോളോഡ് വൺ റൂൾ.
ഞാൻ എന്റെ ജീവിതത്തിന്റെ ഭാഗങ്ങളിലെ സമയങ്ങളിലെല്ലാം ഞാൻ ഒരു കാര്യം,
ഹൗ ഗ്രേറ്റ് എ മാൻ പ്രീച്ചസ്, ഐ വാണ്ട് ടു നോ ആർ ഹിസ് ചിൽഡ്രൻ ബോൺ അഗൈൻ.
അവന് ഒരു മനുഷ്യൻ എന്തെല്ലാം തന്നെ നല്ല കാര്യങ്ങളെ പ്രസംഗിച്ചാലും ഞാൻ ഒരു കാര്യം കണ്ടുപിടുത്താൻ ആഗ്രഹിക്കുന്നു, അവന്റെ മക്കൾ എല്ലാവരും
വീണ്ടെടുക്കപ്പെട്ടവരാണ്.
അവരെ ഒരു പക്ഷേ നോഹയെ പോലെ പ്രാസംഗികന്മാരായിരിക്കില്ല, എന്നാൽ അവരെല്ലാവരും
രക്ഷിക്കപ്പെട്ടു.
അവരെ നോഹയോടുകൂടി അവന്റെ സഭയിൽ
തന്നെയായിരുന്നു.
ദൈവം ഭൂമിയിലുള്ള സകലരെയും ശിക്ഷിച്ചു, എന്നാൽ ഈ ഒരു ചെറിയ എട്ടുപേരുടെ
കൂട്ടം
കാരണം അവർ ദൈവം അവരോട് കൽപ്പിച്ച നിലവാരം അവർ പുലർത്തി സൂക്ഷിച്ചു.
The river that came from heaven flowed through them in purity without any corruption of their own worldliness.
സ്വർഗ്ഗത്തിൽ നിന്ന് പുറപ്പെട്ട നദി അവരുടെ വിശുദ്ധിയിൽ കൂടി ഒഴുകി അവരെ അനീതിയിലേക്ക് തള്ളിക്കളയാതെ.
അബ്രഹാമിന്റെ
ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് പ്രാവർത്തികമാകുന്നത്?
Turn back to Galatians 3:14.
ഗലാത്യ ലേഖനം മൂന്നാം അധ്യായം പതിനാലാം ഭാഗത്തിലേക്ക് വരാം.
It says here that this blessing of Abraham comes upon us through our receiving the Holy Spirit.
ഇവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, അബ്രഹാമിലുള്ള ഈ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നത് നാം പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത വിഷയത്തെ പ്രാപിക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത വിഷയത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നു.
ഐ കാന്റ് ഡിസൈഡ് ടുഡേ ഓക്കേ ഐ'm going to be a blessing to so many people.
എനിക്ക് അതുകൊണ്ട് ഇപ്രകാരം ഇന്നിങ്ങനെ കരുതാൻ കഴിയത്തില്ല, തീരുമാനിക്കാൻ കഴിയത്തില്ല, ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ പോകുന്നു.
യു കെൻ ട്രൈ ആൻഡ് ട്രൈ ഫോർ 100 ഇയേഴ്സ് യു വോണ്ട്.
നിങ്ങൾക്ക് അടുത്ത ഒരു 100 വർഷം അങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ കഴിയും.
നോ, ദാറ്റ്സ് നോട്ട് ദ വേ.
നിങ്ങളുടെ സ്വന്തം പ്രയത്നം.
യു കാൻ സേ ഓക്കേ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഗോഡ് വിൽ ബ്ലെസ് മീ.
ഓന അഭിപ്രായം പറയുന്ന വാക്കുകളിൽ ദൈവനെ അനുഗ്രഹിക്കും.
ഹൗ ഡു യു നോ യു ബ്ലെസ്?
എങ്ങനെയാണ് അറിയാൻ കഴിയും?
നിങ്ങൾ
പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുക.
ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഫോർ ഓൾ ക്രിസ്ത്യൻ.
അതാണ് എല്ലാ ക്രിസ്ത്യാനികൾക്കും പരമപ്രധാനമായ ഒരു വിഷയം.
സോ മെനി ക്രിസ്ത്യൻസ്,
അനേക ക്രിസ്ത്യാനികളുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട്.
ഡോണ്ട് ഹാവ് എ ഡിസൈർ ആൻഡ് എ ഹംഗർ ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്.
എന്നാൽ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ടുള്ള ഒരു വാഞ്ച അവരുടെ ഹൃദയത്തിൽ ഇല്ല.
ഐ റിമെമ്പർ ദ ഡേയ്സ് വെൻ ഐ ആഫ്റ്റർ ഐ വാസ് ബോൺ അഗൈൻ ആൻഡ് ബാപ്റ്റൈസ്ഡ്.
ഞാൻ എന്റെ സ്നാനപ്പെട്ട ദിവസത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നു.
ഐ ഡിഡ് നോ ഫോർ ബ്ലെസിംഗ് ഓഫ് അബ്രഹാം ആൻഡ് ഓൾ ദീസ് തിങ്സ് ഐ ആം ഷെയറിംഗ് വിത്ത് യു ടുഡേ ബിക്കോസ് നോബഡി ഷെയർഡ് ഇറ്റ് വിത്ത് മീ.
ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ പങ്കുവെക്കുന്ന അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, കാരണം എന്നോട് ആരും അത് പറഞ്ഞിരുന്നില്ല.
ഐ വാസ് ഗോയിങ് ടു ആൻ അസംബ്ലി വേർ ദേ സ്റ്റഡിഡ് ദ വേർഡ് ഓഫ് ഗോഡ് ബട്ട് ദേ ഡിഡ്ന്റ് സ്പീക്ക് മച്ച് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ് അറ്റ്
ഓൾ. ഞാൻ ഒരു സഭയിൽ പോയിരുന്നു, അവിടെ ദൈവവചനം അവർ വളരെ ആഴമായിട്ട് പഠിച്ചിരുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ സംസാരിച്ചിരുന്നില്ല.
I found a great lack of power in my life.
And ഞാൻ എന്റെ സ്വന്തം ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഒരു അഭാവത്തെ കുറിച്ച് ഞാൻ കാണുവാനിടയായത്.
You know, studying the Bible is like filling the fan with like refrigerator.
ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് ഫാനൊക്കെ അസംബിൾ ചെയ്യുന്നത് പോലെ അസംബിൾ ചെയ്യുന്ന പോലുള്ള ഒരു കാര്യമെന്ന് മാത്രമേ.
കണക്ട് കമ്പ്യൂട്ടർ, വി കണക്ട് ദ റെഫ്രിജറേറ്റർ, വി കണക്ട് ദ ഫാൻ.
നമുക്ക് കമ്പ്യൂട്ടറും ഫാനും റെഫ്രിജറേറ്ററും ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട്
കഴിയും. Many understanding of the word of God.
അനേക സഭകളും ദൈവവചനത്തെ കുറിച്ച് ആഴമേറിയ ഒരു അറിവുണ്ട്.
They have washing machine, deep freeze.
അവരുടെ സഭകളിൽ വാഷിംഗ് മെഷീനും ഡീപ്പർ ഫ്രീസറും എല്ലാം ഉണ്ട്.
കമ്പ്യൂട്ടർ,
വളരെ ആധുനികമായ സംവിധാനങ്ങളായ കമ്പ്യൂട്ടറും ഡിവിഡിയും എന്നിത്യാദി വരെ ഉണ്ട് അവിടെ. ഇതെല്ലാ മെഷീനും ഉണ്ടെങ്കിലും അവിടെ പവർ സപ്ലൈ ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല.
So what is the use of all these things?
എന്താണ് ഈ ഫാനും റെഫ്രിജറേറ്ററും ഡിവിഡിയും കമ്പ്യൂട്ടറും എല്ലാം ഉണ്ടായിരുന്ന പ്രയോജനം? ഇതൊന്നും പ്രവർത്തനമല്ല.
Show other people a new refrigerator, a new washing machine.
ഓ, ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ കാണുകയും ഫാനുണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, പക്ഷേ ഇതൊന്നും പ്രവർത്തനമല്ല. ഓ, വളരെ ഓട്ടോമാറ്റിക്കായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ഒക്കെ എന്റെ വീട്ടിലുണ്ട്. അപ്രകാരമാണ് അനേകരും
ദൈവജനം
അവര് വേറെ പുസ്തകം നിറയെ ഓടി നടന്ന് അനേക സത്യങ്ങളെ കണ്ടെത്തും. എന്റെ ജീവിതം ഒരു സമയത്താണ്.
ഐ ന്യൂ ഐ ഹാഡ് ടു അപ്ലൈ ഫോർ എ പവർ കണക്ഷൻ.
എനിക്ക് മനസ്സിലായി ഞാനൊരു പവർ കണക്ഷനായിട്ട് നമ്മൾ വീടുകൾ ഒത്തുമ്പോൾ നമ്മൾ ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡിൽ പവർ കണക്ഷനായിട്ട് അപേക്ഷ കൊടുക്കും.
യു ഡോണ്ട് അപ്ലൈ, യു ഡോണ്ട് ഗെറ്റ്.
നീ അപേക്ഷ കൊടുക്കില്ല, കിട്ടത്തില്ല.
യു ഡോണ്ട് കം ടു യുവർ ഹൗസ് ആൻഡ് സേ ഡു യു വാണ്ട് ഇറ്റ്, ഡു യു വാണ്ട് ഇറ്റ്.
നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവർ ചോദിക്കില്ല നിനക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ. അങ്ങനെ ചെയ്യാറില്ല.
ദോസ് ഹു വാണ്ട് വിൽ കം ആൻഡ് അപ്ലൈ.
അത്രയും ആവശ്യക്കാർ വന്നിട്ട് അപേക്ഷ തരും.
ബട്ട് ലോട്ട് ഓഫ് ക്രിസ്ത്യൻസ് ആർ ഫൈൻഡിംഗ് ഔട്ട് സോ മെനി ഗാഡ്ജറ്റ്സ് ഇൻ ദേർ ഹൗസ്, ദേ നെവർ അപ്ലൈ ഫോർ എ പവർ കണക്ഷൻ.
അനേക വിശ്വാസികൾ ഇപ്രകാരമാണ് അവരുടെ വീടുകൾ ഇങ്ങനെ ആധുനികമായ അനേക ഉപകരണങ്ങൾ കൊണ്ട് നിറയ്ക്കും, എന്നാൽ അവരൊരിക്കലും പവർ സപ്ലൈക്കാതെ
അപേക്ഷിക്കില്ല.
അവരിങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എന്റെ ജീവിതം മുഴുവൻ ഇരുണ്ടതായിട്ടിരിക്കുന്നത്? എന്താണ് ഈ സത്യങ്ങൾ ലഭിച്ച സത്യങ്ങളൊന്നും
പ്രവർത്തിയുമാകാത്തത്?
ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവന് വീട്ടിലേക്ക് ചെന്നിട്ടും, സഹോദര നീ പവർ കണക്ഷനായിട്ട് അപേക്ഷ കൊടുക്കുക. അതാണ് ഞാൻ നിങ്ങളോട്
പറയുന്നത്.
ദൈവത്തിങ്കിലേക്ക് ചെല്ലുക.
I want power connection.
കർത്താവേ, എനിക്ക് ഈ രക്തിയുടെ ആവശ്യമുണ്ട്. ഞാനതാണ് അനേക
വർഷം
ഞാൻ ദൈവത്തോട് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ നിരന്തരമായിട്ട് അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു ഈ
കാര്യത്തിന്റെ
സഹോദരന്റെ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഭവനത്തിൽ ചെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ബ്രെഡിനായിട്ട് നോക്കി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ പോലെ. കർത്താവ് അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അപ്രകാരം
പ്രാർത്ഥിക്കണം
പറഞ്ഞു. എങ്കിൽ മാത്രമേ നിങ്ങൾ അപ്രകാരം ഉപേക്ഷ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ വിശുദ്ധാത്മാവിനെ
ലഭിക്കൂ.
11 അധ്യായത്തിൽ അതിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ആ ഉപമ പറഞ്ഞത്.
That is like you go to the electrical office and you keep on saying, where is my, I still haven't got my power.
Oh, the electricity office ilekku chennu ipragaram ende power connection idu kittilla enna manavar aavadikkunnu.
You go again, my application is lying here, I have not got my power.
Adu lebikkunnathu varaiyum nam mudangade avade chennu avare mudimudikkunnathu poleya.
Why does God allow that?
Adu endu kondana adu anuvadikkunnathu.
Not because he is like some corrupt government office.
Ayyam ഗവൺമെന്റ് ഓഫീസിലൊക്കെ ഇരിക്കുന്ന ചില വിക്കറ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പോലെയല്ല. അതുകൊണ്ടല്ല,
അവൻ
കാണാൻ ആഗ്രഹിക്കുന്നത് ഈ വാസ്തവത്തിൽ നിന്റെ ഹൃദയാംഗമായിട്ട് നീ അത്
ആഗ്രഹിക്കുന്നു.
മറ്റുള്ളവരെക്കാട്ടിലും മറ്റുള്ളവരെക്കാട്ടിലും അധികമായിട്ട് നിന്റെ ഹൃദയത്തിൽ അത്
ആഗ്രഹിക്കുന്നു.
എന്ത് വില കൊടുത്തും കാരണം ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹ വിഷയമാകണം.
ഐ വാണ്ട് ദ ലൈഫ് ഓഫ് ജീസസ് ടു ഫ്ലോ ത്രൂ മീ ടു അദർ പീപ്പിൾ.
യേശു ക്രിസ്തുവിന്റെ ജീവിതം ഞാൻ മുഖാന്തരം മറ്റുള്ളവരിലേക്ക് കടന്നു എറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഐ ഡോണ്ട് വാണ്ട് ടു ജസ്റ്റ് റിസീവ് ബൈ മൈസെൽഫ്.
ഇസ്രായേൽ ജനത്തെ പോലെ ഞാൻ എനിക്കായി തന്നെ അത് വാങ്ങി സൂക്ഷിച്ചു വെക്കാനല്ല ഞാൻ
ആഗ്രഹിക്കുന്നത്.
നിങ്ങൾ പലരും ദൈവത്തെ ഹൃദയമായിട്ട് അന്വേഷിക്കാത്തതിന് കാരണം നിങ്ങൾ വാങ്ങിയതെല്ലാം നിങ്ങൾ തന്നെ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ടാണ്.
The first week of this month we were down in a conference in Tamil Nadu.
തമിഴ്നാട്ടിലെ ഈ മാസത്തിന്റെ ആദ്യ വാരത്തിലെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു.
We had 3 days of open heaven, nearly 900 believers.
അവിടെ ഏകദേശം 900 വിശ്വാസികളുമായിട്ട് ഒരു തുറന്ന സ്വർഗത്തിന് കീഴിലായിരുന്നു ഞങ്ങൾ.
And then I asked them at the end of that 3 days.
ആ 3 ദിവസത്തിന്റെ അവസാന ദിവസം ഞാൻ ഇങ്ങനെ ചോദിച്ചു.
I said, have you all received a blessing?
ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾ എല്ലാവരും ഈ അനുഗ്രഹം വാങ്ങിയോ, ലഭിച്ചുവോ?
Have you been blessed in these days?
ഈ 3 ദിവസം നിങ്ങൾ അനുഗ്രഹിതരായി തീർന്നുവോ? അവരെല്ലാം പറഞ്ഞു അതെ.
I said, now how many of you want to be blessed more?
ഞാൻ പ്രധാനം ചോദിച്ചു, ഇനിയും ഇതിൽ അധികം അനുഗ്രഹം വാങ്ങണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്?
What will people say? They'll all raise their hands naturally.
അവരെല്ലാവരും അവരുടെ കരങ്ങളെ ഉയർത്തി.
I said, okay, I'll tell you how to be blessed more.
ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിലധികമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു.
അപ്പോസ്തലപ്പുറത്തെ
20-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം.
Jesus said, the last part of that word, it is more blessed to give than to receive.
യേശു ക്രിസ്തുവിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു. 35-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വാങ്ങുന്നതിനെക്കാട്ടിൽ കൊടുക്കുന്നത് എന്താണ് ഈ 3 ദിവസം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ വാങ്ങി, നിങ്ങൾ വാങ്ങിക്കൊണ്ടേ ഇരുന്നു ഈ 3 ദിവസവും. നിങ്ങൾ
അനുഗ്രഹിക്കപ്പെടുന്നു.
ഇവിടെ പറയുന്നു നിങ്ങൾ എങ്ങനെയാണ് കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നത്. വാങ്ങുന്നതിൽ അനുഗ്രഹം ഇല്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല.
യു കൻ ബി യുവർ ബ്ലെസ്ഡ്. ഫോർ എക്സാമ്പിൾ നൗ യു ആർ റിസീവിംഗ് ഗോഡ്സ് വേർഡ്. യു ആർ ബ്ലെസ്ഡ്.
ഓയ് ഉദാഹരണമായിട്ട് നിങ്ങൾ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടേ ഇരിക്കുന്നു, നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരാണ്.
ബട്ട് നൗ യു വാണ്ട് ടു ബി മോർ ബ്ലെസ്ഡ്.
എന്നാൽ ഇനിയും ഇതിൽ അധികമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ
യു ഹാവ് ടു ഗിവ് വാട്ട് യു ഹാവ് റിസീവ്ഡ് ടു അദർ പീപ്പിൾ.
നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചത് വാങ്ങിയത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം.
ഐ ആം കൺസീവിംഗ് ടു ഡു ദാറ്റ് ഓൾ ദി ടൈം ഇൻ ദി ചർച്ച്.
ഞങ്ങളുടെ സഭയിൽ എല്ലാ സമയത്തും അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കും.
ആക്ച്വലി വൺ ബുക്ക് മൈ കോസ്റ്റ് ഓൺലി
ഒരു ബുക്ക് ഒരു പക്ഷേ 2 കപ്പ് കോഫിയുടെ വില മാത്രമേ
ആകുള്ളൂ.
ഒരു 2 കപ്പ് കാപ്പി നിങ്ങൾ മറ്റൊരാൾക്കും മേടിച്ചു കൊണ്ടുകൂടെ, അത്ര മാത്രമേ ഒരു ബുക്കിന്റെ
വിലയുള്ളൂ. ലൈഫ് മോർ ദാൻ എ മില്യൺ കപ്സ് ഓഫ് കോഫി.
ആ ഒരു ബുക്ക് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ 1 മില്യൺ കപ്പ് ചായയെക്കാട്ടിൽ വ്യത്യാസപ്പെട്ടു. അനുഗ്രഹിക്കപ്പെടും.
Why don't you think of that?
നാം എന്തുകൊണ്ടാണ് അപ്രകാരം ചിന്തിക്കാത്തത്?
Why don't you think of sending, instead of wasting 25 rupees on a birthday card, you send a 10 rupee cook to him on his birthday.
25 രൂപ കൊടുത്ത് ഒരു കാർഡ് ജന്മദിവസത്തിൽ മേടിക്കുന്നത് അയക്കുന്നതിനെക്കാട്ടിൽ 10 രൂപ കൊടുത്ത് ഒരു ക്രിസ്ത്യൻ ബുക്ക് വാങ്ങി അയച്ചുകൂടെ?
Why don't you send it to them on New Year's Day?
പുതുവത്സരത്തിലും അവസരത്തിലും അങ്ങനെ ഒരു ബുക്ക് അയച്ചുകൂടെ?
List of your friends and say, okay, I'm going to send them a little gift on New Year's Day.
നിങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാം ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവർക്കെല്ലാം ഓരോ ബുക്ക് അയച്ചു കൊടുത്തു.
I want to bless them. I'm not going to be like those Israelites who kept it all to themselves.
ഞാൻ അവരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിനെ പോലെ തനിക്ക് വേണ്ടി സൂക്ഷിക്കാം
മറ്റുള്ളവർക്കായിട്ട്.
ഒരു പക്ഷേ ഒരു ഒരു കാസറ്റ് എനിക്ക്
അവർക്ക്
ഇങ്ങനെ പ്രകാരം ഒരു ചെറിയ നോട്ടും എഴുതി ഈ ടേപ്പ് എന്നെ അനുഗ്രഹിച്ചു. ഒരു പക്ഷേ ഇത് നടക്കും അനുഗ്രഹമായി.
You know how many people you could have blessed till now in your life that you did not bless.
ഇത്രയും നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ എത്രയോ പേരെ അനുഗ്രഹിക്കുവാൻ കഴിയുമായിരുന്നു, എന്നാൽ ഇതുവരെയും നമുക്ക് ആരെയും അനുഗ്രഹിക്കാൻ
കഴിഞ്ഞിട്ടില്ല.
വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്.
In the first century they had no book, no tape, no nothing.
ഒന്നാം നൂറ്റാണ്ടിൽ അവർക്ക് ഇപ്രകാരം പുസ്തകമോ ടേപ്പ് റെക്കോർഡ്സോ കാസറ്റ്സോ ഒന്നും തന്നെ ഇല്ലായിരുന്നു.
But we have that.
ഇന്ന് നമുക്ക് അതെല്ലാം ഉണ്ട്.
Ask God to fill you with the Holy Spirit.
നമുക്ക് ദൈവത്തോട് ഇപ്രകാരം അപേക്ഷിക്കാം.
കർത്താവേ
എന്നെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമാക്കി എന്നെ തീർക്കണം.
Acts 1:8.
അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിലേക്ക് നമ്മൾ
നോക്കുന്നു. He said, when the Holy Spirit comes upon you,
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ,
what's going to happen?
എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്?
You'll be my witnesses.
നിങ്ങൾ എന്റെ സാക്ഷികളാകും.
In Jerusalem,
യെരുശലേമിലും,
ജുഡിയ,
യഹൂദയയിലും,
in Samaria. You're not going to avoid those cities of Samaria and go around it. You're going to go through and bless them.
ശമരിയയിലും നിങ്ങൾ ശമരിയ പട്ടണം മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയല്ല.
നീ
ശമരിയയിൽ കൂടി കടന്നുപോയി ശമരിയക്കാരെയും അനുഗ്രഹിക്കുക.
എന്ന്
പറഞ്ഞ താല്പര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ പോലും നിങ്ങൾ അനുഗ്രഹിക്കുക.
നമ്മൾ
എല്ലാവർക്കും ഉണ്ട്, ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് ഇഷ്ടമല്ല. ലോകത്തിലുള്ള എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെങ്കിലും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഒരാൾ അവരാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാണ്
കർത്താവോട്
പറയുന്നു, നിങ്ങൾ ആ ശബരിക്കാരനെ
അനുഗ്രഹിക്കണം.
അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം.
That is the blessing of Abraham.
അതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം.
All the families of the earth, the Samaritans also will be blessed through me.
ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറയുമ്പോൾ ശമരിയക്കാരും ഞാൻ എന്നാൽ
അനുഗ്രഹിക്കും.
എത്ര മഹത്വമുള്ള കാര്യം.
That is the most useful life that any of you can live.
വളരെ വളരെ പ്രയോജനപ്രദമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ്.
ഞങ്ങളുടെ
ഈ ജീവിതം പാഴാക്കി കളയുവാൻ ഞങ്ങളുടെ ആഗ്രഹം.
So many years.
ഞങ്ങളുടെ ജീവിതത്തിന്റെ അനേകം നല്ല സമയങ്ങൾ ഞങ്ങൾ പാഴാക്കി കളഞ്ഞു.
We have spent our life making money, but spiritually we have not been a blessing.
ഞങ്ങൾ പണം സമ്പാദിക്കുന്നതിനായിട്ട് അനേകം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടുത്തി കർത്താവെ, എന്നാൽ ആത്മീയമായിട്ട് ഞങ്ങൾ ഒന്നും തന്നെ
നേടിയില്ല.
ഞങ്ങൾ ഇസ്രായേൽ ചെയ്ത അതേ തെറ്റ് ചെയ്യാതെ ഞങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞങ്ങൾ വളരെ ചുരുക്കം പേര്
മാത്രം.
കർത്താവെ, ഇവിടെ ഇരിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണെങ്കിലും അവർ പരിശുദ്ധാത്മാവിനാൾ നിറയുന്നെങ്കിൽ അവർ വലിയ അനുഗ്രഹമായി തീരുവാനാണ്, ഒരു ഉണർവായി തീരുവാനായിട്ട് കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നു. കർത്താവെ, നീ അങ്ങനെ
ചെയ്യുന്നത്.
കർത്താവെ, പരിശുദ്ധാത്മാവിനായിട്ടുള്ള ഒരു ദാഹവും വിശപ്പും ഞങ്ങൾ ഹൃദയംഗമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അന്വേഷിക്കുവാനായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി ഉപവാസത്തിൽ കൂടെ ഞങ്ങൾ അങ്ങനെ
അന്വേഷിക്കുവാനായിട്ട്.
കർത്താവെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നു.
യേശുനാമത്തിൽ.